ആധുനിക മതേതര യുക്തി ജമാഅത്തെ ഇസ്ലാമിയെ വായിക്കുമ്പോൾ. എഴുതിയത് ടി മുഹമ്മദ് വേളം. മയിൽ നമ്മുടെ ദേശീയ പക്ഷിയും കടുവ നമ്മുടെ ദേശീയ മൃഗവുമാണ്. ഒപ്പം നമുക്ക് ഒരു ദേശീയ അന്ധവിശ്വാസമുണ്ട്. മതസാമൂഹികത അപകടകരമാണ് എന്നതാണ് നമ്മുടെ ദേശീയ അന്ധവിശ്വാസം. ഇത് നമ്മുടെ ദേശീയ അന്ധവിശ്വാസമായതിന് ചരിത്രപരവും ദാർശനികവുമായ കാരണങ്ങളുണ്ട്. മറ്റ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പോലെ ഇന്ത്യൻ ദേശീയതയും രൂപം കൊണ്ടത് ആധുനികതയെ ദാർശനിക അടിത്തറയായി സ്വീകരിച്ചുകൊണ്ടാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ കൊളോണിയൽ ആധുനികതയാണ് ദേശീയതയുടെ ചരിത്രപരമായ നിമിത്തവും പ്രത്യയശാസ്ത്രപരമായ ആസ്പദവുമായി വർത്തിച്ചത്. യൂറോ കേന്ദ്രീകൃതമായ ആധുനികത മറ്റൊരുപാട് സാമൂഹികതകളെ അപരവൽക്കരിക്കുകയും പൈശാചികവൽക്കരിക്കുകയും ചെയ്യുകയുണ്ടായി. പാശ്ചാത്യൻ ആധുനികത അതിൻ്റെ ഏറ്റവും വലിയ പ്രതിയോഗിയായി അപരനും ശത്രുവുമായി സ്വയം അടയാളപ്പെടുത്തിയത് ഇസ്ലാമിക മത സാമൂഹികതയെ ആയിരുന്നു. മതമൌലികവാദം എന്ന ആധുനികതയുടെ സ്വന്തം തെറിവാക്കുപയോഗിച്ചാണ് മതാടിസ്ഥാനമുള്ള സാമൂഹികതയെയും രാഷ്ട്രീയത്തെയും അവർ വ്യവഹരിക്കാൻ ശ്രമിച്ചത്. ഓറിയന്റലിസമാണ് ഇതിന് വൈജ്ഞാനിക പിൻബലം നൽകിയത്. സാമ്രാജ്യത്വത്തിൻ്റെ വൈജ്ഞാനിക പെൻഡഗനാണ് ഓറിയന്റലിസം. ഇസ്ലാമിക മതസാമൂഹികത എന്നത് പാശ്ചാത്യൻ ആധുനികതയ്ക്കെതിരെ അതിൻ്റെ നിറയൗവനത്തിൽ തന്നെ ഉയർന്നു വന്ന മറു ഉരിയാട്ടമായിരുന്നു. കൊളോണിയൽ ആധുനികതയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരാധുനികതയെ രൂപപ്പെടുത്താനാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചത്. ശാസ്ത്ര മാനവിക വിജ്ഞാനങ്ങളെ ഇസ്ലാമിക പ്രപഞ്ച വീക്ഷണത്തിൽ പുനരവതരിപ്പിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഇസ്ലാമികവൽക്കരണം, ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്ന വൈജ്ഞാനിക പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ സയ്യിദ് അബുൽ അഅല മൗദൂദിയായിരുന്നു. സയൻസും മാനവിക വിജ്ഞാനങ്ങളൊന്നുമില്ലാത്ത മനുഷ്യൻ ഇതുവരെ പൊതുവിലും ആധുനിക ദശയിൽ സവിശേഷമായും നേടിയെടുത്ത വിജ്ഞാനങ്ങളെയും അവയുടെ പ്രയോഗമായ പുരോഗതിയെയും അപ്പാടെ തള്ളിക്കളയുന്ന ഒരു നാഗരികതയെയല്ല ഇസ്ലാമിക മത സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ചത്. മറിച്ച് ആധുനികതയെ ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് പ്രശ്നവൽക്കരിക്കാനും ഇസ്ലാമിക ജ്ഞാനാടിത്തറകൾ ഉപയോഗിച്ചുകൊണ്ട് തിരുത്താനും മതാത്മകവും ആത്മീയവും ഇസ്ലാമികവുമായ ഒരു പ്രതി ആധുനികതയെ വരച്ചെടുക്കാനും അതിന് നിറം കൊടുക്കാനുമാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ലോകവ്യാപകമായി ശ്രമിച്ചത്. ഈ പ്രതി ആധുനികതയെ മനസ്സിലാക്കാനോ അതിനോട് സംസാരിക്കാനോ പാശ്ചാത്യ മതേതര ആധുനിക അന്ധവിശ്വാസികൾക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. ജീവിതത്തിലും നിലപാടിലും ഒരുപാട് വിശുദ്ധിയുള്ള ഒരു സംഘത്തെ ചൂണ്ടി ഇതാ കള്ളൻ എന്ന് വിളിച്ചു പറയുന്നതിൽ തുടങ്ങുകയും തീരുകയും ചെയ്യുന്നതായിരുന്നു മതേതര ആധുനികതയുടെ ഇസ്ലാമിക രാഷ്ട്രീയ വിമർശനം. മാർക്സിസ്റ്റ് മതവിമർശനത്തിൻ്റെയും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെയും സർഗാത്മകതകൾ പോലും ഉപയോഗപ്പെടുത്താതെ ബൂർഷ്വാ മതരാഷ്ട്രീയ വിരുദ്ധ നിലപാടിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുകയാണ് ലോക കമ്മ്യൂണിസ്റ്റുകൾ പൊതുവിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകമായും ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയും സയ്യിദ് അബുൽ അഅല മൗദൂദിയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ദേശീയതയെയും എതിർത്തു എന്നത് ഒരു സംവാദത്തിനു പോലും സാധ്യതയില്ലാത്ത വിധം, ആവശ്യകതയില്ലാത്ത വിധം ക്രിമിനൽ ചാർജ് ഷീറ്റായി നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പലപ്പോഴും അവതരിപ്പിക്കപ്പെടാറുണ്ട്. മതേതര പാശ്ചാത്യൻ ആധുനികതയുടെ ദൗർബല്യങ്ങളും മാനവിക വിരുദ്ധതകളും ദൈവധിക്കാരങ്ങളും ഇസ്ലാമിക മൂല്യപ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് മൗദൂദി നിരൂപണം ചെയ്തിട്ടുണ്ട്. മതേതര ആധുനികതയ്ക്ക് ബദലായി ഇസ്ലാമിൻ്റെ പ്രപഞ്ച സാമൂഹിക കാഴ്ചവട്ടത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗദൂദി മതേതരത്വത്തെ എതിർത്തു എന്നതാണ് അദ്ദേഹം ഭീകരവാദിയും വർഗീയവാദിയുമാണെന്നതിൻ്റെ ഒരു തെളിവ്. മതേതരത്വം എല്ലാ നിരൂപണത്തിനും അതീതമായ വിശുദ്ധ സത്യമാണെന്ന അന്ധവിശ്വാസത്തിന് ഇപ്പോഴും ആളുണ്ട് എന്നതാണ് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ദൗർഭാഗ്യം. ജനാധിപത്യമെന്ന പുരോഗമന മൂല്യവുമായി ജമാഅത്തെ ഇസ്ലാമി എതിരിട്ടു എന്നതാണ് മറ്റൊരാരോപണം. പകൽ പച്ചവെള്ളം എന്നൊക്കെ പറയുന്നതുപോലെ ഒറ്റ ശ്വാസത്തിൽ ചോദ്യങ്ങളും ചർച്ചകളുമില്ലാതെ ശബ്ദ വോട്ടോടെ പാസാക്കേണ്ട ഒന്നല്ല ജനാധിപത്യം. ജനാധിപത്യത്തിന് ഒരുപാട് നിറഭേദങ്ങളുണ്ട്. മതേതര ജനാധിപത്യം, ബൂർഷ്വാ ജനാധിപത്യം, കേന്ദ്രീകൃത ജനാധിപത്യം, ജനകീയ ജനാധിപത്യം, ഇസ്ലാമിക ജനാധിപത്യം, അങ്ങനെ അങ്ങനെ. ഇസ്ലാമിക ജനാധിപത്യത്തെയാണ് മൗദൂദി തിയോ ഡെമോക്രസി എന്ന് വിളിച്ചത്. ധാർമ്മിക മൂല്യങ്ങൾ ദൈവികമല്ലെന്നും അവ ആപേക്ഷികമാണെന്നും വിശ്വസിക്കുന്ന മതേതര ജനാധിപത്യത്തെയാണ് അദ്ദേഹം വിമർശിച്ചത്. ആധുനികതയുടേതല്ലാത്ത, മതേതരമല്ലാത്ത മുഴുവൻ സാമൂഹിക രാഷ്ട്രീയ ആഖ്യാനങ്ങളും ഒരു പഠനം പോലും അർഹമല്ലാത്ത അറുവഷളൻ കാഴ്ചപ്പാടുകളാണെന്ന ആധുനികതയുടെ ദാർഢ്യമാണ് മൗദൂദിയെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ വില്ലനാക്കി മാറ്റുന്നത്. ദേശീയത്വത്തെ ഭൗതികതയിൽ അധിഷ്ഠിതമായ സമൂഹത്തിന്റെ ആദർശാത്മകതയുടെ പാരമ്യത എന്നാണ് മൗദൂദി വിശേഷിപ്പിക്കുന്നത്. സ്വാർത്ഥതയുടെ എക്സ്റ്റൻഷൻ അഥവാ നീൾച്ച എന്ന് അദ്ദേഹം അതിനെ വിലയിരുത്തുന്നു. ദേശീയത്വത്തെ ദാർശനികമായി പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഒരു ചിന്തകനെയും പ്രസ്ഥാനത്തെയും രാജ്യദ്രോഹികളും ഭീകരവാദികളുമായി അടയാളം വെക്കുന്നു എന്നത് നമ്മുടെ സാംസ്കാരിക വ്യവഹാരങ്ങളുടെ ധൈഷണിക ദാരിദ്ര്യത്തെയാണ് പ്രത്യക്ഷമാക്കുന്നത്. ആധുനിക യാഥാസ്ഥിതികത്വത്തിന്റെ സാംസ്കാരിക തീശ്വത്വത്തിൽ നമ്മുടെ പൊതുബോധത്തിന് കണ്ണും കാതും നഷ്ടപ്പെടുമ്പോഴാണ് ഇസ്ലാമിക സാമൂഹികതയും രാഷ്ട്രീയവും അശ്ലീലമാവുന്നത്. ഇസ്ലാമിക ആധുനികതയുടേതായ ഈ മറുശബ്ദത്തോട് സംസാരിക്കാനുള്ള ക്രിയാത്മകത മതേതര ആധുനികത വേണ്ട വിധത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ല. പകരം നല്ല വിമർശനത്തിനും ശരിയായ സംവാദത്തിനുമുപരി ഇവർ പറയുന്നത് മതമാണ്, അതുകൊണ്ട് ഇവർ വർഗീയവാദികളാണ് എന്ന ആക്ഷേപമാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശനങ്ങൾ എന്ന പട്ടികയിൽ കിട്ടുന്ന മിക്ക മതേതര സാംസ്കാരിക ഉൽപ്പന്നങ്ങളും. ജമാഅത്തെ ഇസ്ലാമിയോ അതിന്റെ പോഷക സംഘടനകളോ ഒരു വിഷയത്തിൽ ഇടപെടുകയോ ഒരു പ്രശ്നമുന്നയിക്കുകയോ ചെയ്താൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിന്റെ ശരിതെറ്റുകൾക്കുപരിയായി ഇവർ മതമൌലികവാദികളാണെന്ന ഒറ്റവാക്യ പ്രസ്താവന കൊണ്ട് ആ ഇടപെടലിനെ നിർവീര്യമാക്കാൻ നമ്മുടെ മതേതര കർത്തൃത്വം ശ്രമിക്കാറുണ്ട്. വ്യത്യസ്ത ചേരിയിരുന്നു കൊണ്ട് രണ്ട് നാഗരികതകളെ കിനാവ് കാണുമ്പോൾ തന്നെ മനുഷ്യരെന്ന നിലക്കുള്ള പരസ്പര സഹകരണം എന്ന ആശയത്തിന്റെ ക്രിയാത്മകതയെ മതേതര സമൂഹം പലപ്പോഴും നിരാകരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, അറബ് മുസ്ലിം നാടുകളിലടക്കം മതേതര സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അടിസ്ഥാനപരമായും ദാർശനികപരമായും വിയോജിച്ചുകൊണ്ട് തന്നെ പ്രയോഗതലത്തിൽ പ്രശ്നാധിഷ്ഠിത സഹകരണത്തിന് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്നും മുൻകൈയെടുത്തിട്ടുണ്ട്. നമ്മുടെ മതേതര നാഗരികതയും അതിന്റെ രാഷ്ട്രീയ സാംസ്കാരിക വ്യവഹാരങ്ങളും ഇസ്ലാമിക സാമൂഹിക രാഷ്ട്രീയ ഉന്മേഷങ്ങളോട് ഇത്രയും കാലമായി നീതി പുലർത്തിയിട്ടില്ല. ജനാധിപത്യ വിരുദ്ധവും സംവാദ സംസ്കാരത്തിന് എതിരായതുമായ സമീപനമാണ് മതേതര ഇടതുപക്ഷ സമൂഹം ഇസ്ലാമിക മതജീവിത ദർശനത്തോടും അതിന്റെ പ്രയോഗത്തോടും കാണിച്ചത്. മതേതരത്വത്തിന്റെ ചരിത്രമൂല്യത്തെ മൗദൂദി അംഗീകരിക്കുന്നതായി കാണാൻ കഴിയും. ഇസ്ലാമിക മൂല്യമണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ ആധുനികതയുടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മുഴുവൻ വികാസങ്ങളെയും സർഗാത്മകതകളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് ആധുനിക ഇസ്ലാമിക ചിന്തയും പ്രയോഗവും വികസിച്ചത്. മതസാമൂഹികതയെക്കുറിച്ച മുൻവിധി നമ്മുടെ സാംസ്കാരിക ചർച്ചകളുടെ പൊതുലക്ഷണമാണ്. ഹമാസിലും ഹിസ്ബുല്ലയിലും അമുസ്ലിം പോരാളികളും ചാവേറുകളും ഉണ്ടെന്നറിയുമ്പോൾ ഈജിപ്തിലെയോ സിറിയയിലെയോ ഇഹ്വാനുൽ മുസ്ലിമോന് ക്രിസ്ത്യാനികളായ പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ തീവ്ര മതേതര മനീഷികൾ ഉടൻ പ്രഖ്യാപനം നടത്തും. ഹമാസ് അതുപോലെ ഇഹ്വാൻ ഇപ്പോൾ മതമൌലിക നിലപാടുകൾ ഉപേക്ഷിക്കുകയും മതേതരമാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇവിടെ ഇഹ്വാനും ഹമാസും മതേതരമായതല്ല, അവർ അടിത്തറയായി സ്വീകരിക്കുന്ന ദർശനത്തിന്റെ ഭാഗം തന്നെയാണത് എന്നറിയാനുള്ള മതസാമൂഹികതയെക്കുറിച്ച സാക്ഷരത ഇത്തരം ബുദ്ധിജീവികൾക്കുള്ളതായി അവരിതുവരെ തെളിയിച്ചിട്ടില്ല. ഇത് നഗരം ഗ്രാമത്തെ പഠിക്കുന്ന, നാട് കാടിനെ പഠിക്കുന്ന കാലമാണ്. ആദിവാസി ജീവിതത്തെ വരെ അതിനകത്തുനിന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നിന്റെ ചിന്താലോകം. പുറം അളവുകോലുകൾ ഉപേക്ഷിച്ച് അതിന്റെ തന്നെ അളവുകോലുകൾക്ക് അളക്കാൻ പഠിക്കുകയാണ് അവർ. ലോകത്ത് ഇത്രയധികം ഇസ്ലാമിക ജനകീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും അവയുടെ പ്രവർത്തനം അവഗണിക്കാനാവാത്ത ആഗോള രാഷ്ട്രീയ സാന്നിധ്യമായിട്ടും അവയെ അതിന്റെ ദർശനവും രീതിശാസ്ത്രവും അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള വികാസം കേരളീയ മതേതര ഭാവുകത്വം നേടിയിട്ടില്ല എന്നത് എത്ര ദുഃഖകരമാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഗൗരവത്തിലൊരു സംവാദം ആവശ്യപ്പെട്ടാൽ വരുന്ന പ്രത്യുത്തരം സ്വത്വരാഷ്ട്രീയമാണ് അതിന്റെ ഭൂമിക എന്നാണ്. ഇസ്ലാമിന്റെ ആദർശാത്മക രാഷ്ട്രീയ പ്രകാശനവും ഒരു സമുദായത്തിന്റെ മതേതര സ്വത്വനിർമ്മിതിയും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലായ്മയാണ് മുഖ്യധാരാ സാംസ്കാരികത ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. വർഗീയ ഭീകരവാദം, മതമൌലികവാദം, സ്വത്വരാഷ്ട്രീയം, വിമോചന ദൈവശാസ്ത്രം തുടങ്ങി സ്വന്തം ശബ്ദകോശത്തിലെ പദങ്ങൾ പിൻവലിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തെ അതിന്റെ ശബ്ദകോശം കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അതിനോട് വിയോജിക്കാൻ പോലും മതേതര ഭാവുകത്വത്തിന് കഴിയാതെ വരും. ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ കൈവഴികളും ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിക്കുമ്പോൾ അതിന് മതേതര യാഥാസ്ഥിതികത്വം എഴുതി ചേർക്കുന്ന അടിക്കുറിപ്പ് അടവുനയം എന്നാണ്. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര ദൌർബല്യമാണ് അടവുനയം. ജനാധിപത്യത്തോടും മറ്റും അവർ വെച്ചു പുലർത്തുന്ന പ്രായോഗിക സമീപനമാണത്. ഒരു ഇസ്ലാമിക സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകന് ഇതര മതവിശ്വാസിയോടോ മതരഹിതനോടോ സത്യസന്ധമായും ആത്മാർത്ഥമായും നീതിയും കാരുണ്യവും പുലർത്താൻ കഴിയില്ല എന്ന് ധരിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, മതേതര സംസ്കൃതിയുടെ ആദർശസ്വരൂപമായ കമ്മ്യൂണിസത്തിന് അതിന്റെ മറുവശത്ത് നിൽക്കുന്ന ദർശനങ്ങളോട് സൈദ്ധാന്തികമായും കർമ്മപരമായും ശക്തമായ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വതന്ത്രമെന്ന അർത്ഥത്തിൽ അവയെ അംഗീകരിക്കാനുള്ള കഴിവില്ല. ഈ കഴിവില്ലായ്മ ഒരുതരം വന്യതയിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ മേലും ബോധ ഉപബോധങ്ങൾ ആരോപിക്കുന്നു. രണ്ട്, ഇസ്ലാമിക രാഷ്ട്രവും രാഷ്ട്രീയവും അമുസ്ലിമിനും അവിശ്വാസിക്കും പൂർണ്ണ വിശ്വാസാചരണ പ്രചാരണ സ്വാതന്ത്ര്യവും തുല്യനീതിയും ഉറപ്പു നൽകുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു പ്രവാചക പഴക്കമുള്ള ശരീഅത്ത് നിയമമാണെന്ന അറിവില്ലായ്മ അഥവാ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ മുഖം മിനുക്കുന്നതിന് ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ശ്രമമാണ് എന്ന തെറ്റിദ്ധാരണ, മതം മതേതരത്വം എന്ന ദ്വന്ദ്വാത്മകതയുടെ ചെരുപ്പഴിച്ചു വെച്ചേ ഇസ്ലാമിക ദർശനത്തിനകത്ത് ഒരു വിദ്യാർത്ഥിയായി പോലും പ്രവേശിക്കാൻ കഴിയൂ. മതത്തിൽ രാഷ്ട്രീയമുണ്ടെന്ന് അംഗീകരിക്കാത്തവർ ഖുർആൻ വായിച്ചാൽ ഖുർആന്റെ ആശയലോകം മനസ്സിലാക്കാനാവാതെ വായനയിൽ പരാജയപ്പെടും. ഖുർആൻ വായിക്കാത്തവരോ ഖുർആൻ വായനയിൽ പരാജയപ്പെടുന്നവരോ ആണ് മതസാമൂഹികതയെ തെറിവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനികതയുടെ നവോത്ഥാനം മതത്തിന്റെ മേലുള്ള ഈസി വാക്കോവറായിരുന്നു. ആധുനിക നവോത്ഥാനം ഉയർത്തിയ വെല്ലുവിളികളെ ഇസ്ലാമിക സംസ്കൃതി കൂടുതൽ സർഗാത്മകതയോടെയും കരുത്തോടും കൂടി അഭിമുഖീകരിക്കുകയാണ്. മതത്തെ നിശബ്ദമാക്കിക്കൊണ്ട് മതേതര രാഷ്ട്രീയത്തിന് അതിന്റെ പടപ്പുറപ്പാട് തുടരുക സാധ്യമല്ല. മതാത്മക സാമൂഹിക ക്രമവുമായി മാന്യമായ ഒരു സംവാദത്തിന് മതേതര സാംസ്കാരിക രാഷ്ട്രീയം ആവശ്യമായ ഗൃഹപാഠം ചെയ്യുകയാണ് വേണ്ടത്. അതിനുകൂടി ഓക്സിജൻ ലഭിക്കുന്ന വിശാലതയിലേക്ക് പൊതുസംസ്കാരത്തെ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മതസമഭാവനയാണ് ഇന്നിന്റെ ആവശ്യം. പുതിയ കാലത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ മതേതരത്വം പോലും അമിതമായിക്കൂടാ. ഇസ്ലാമിക ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളാനും സഹവർത്തിക്കാനും കഴിയുന്ന പാകത്തിൽ മതേതര ചിന്താലോകം വിശാലമാകേണ്ടതുണ്ട്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകൾക്കും മൻമോഹൻ ലോകബാങ്ക് മുതലാളിത്തത്തിനും ഉദാര തീവ്ര കമ്മ്യൂണിസ്റ്റുകൾക്കും മാത്രമല്ല ജനതയുടെ ജീവിത പ്രശ്ന പരിഹാര പ്രയത്നത്തിൽ ഇടമുള്ളത്. ജനതയുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം സ്വീകരിക്കുന്ന ജനകീയ സമരം കൊണ്ടും ദൈവത്തെ ധ്യാനിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ രചനാത്മകമായി ചിലത് ചെയ്യാനുണ്ടെന്ന് തിരിച്ചറിയപ്പെടണം. മതവും സാമൂഹിക രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ മതേതര ഭാവനയുടെ അന്ത്യം വിമോചന ദൈവശാസ്ത്രമാണ്. മതത്തിൽ നിന്നുകൊണ്ട് അത്രയെങ്കിലും സാമൂഹിക ഉത്കണ്ഠകളും പ്രതീക്ഷകളും പ്രകടിപ്പിക്കുന്നു എന്ന നിലക്ക് വിമോചന ദൈവശാസ്ത്രം ഒരു മുന്നോട്ടുപോക്ക് തന്നെയാണ്. പക്ഷേ മൂലധനത്തിന്റെ വെളിച്ചത്തിൽ ബൈബിൾ വായിക്കാൻ അതിന് കഴിയും. പക്ഷേ ബൈബിളിന്റെ വെളിച്ചത്തിൽ മൂലധനം വായിക്കാൻ അതിന് കഴിയില്ല. ആത്മീയതയെ രാഷ്ട്രീയവൽക്കരിക്കാൻ അതിന് സാധിക്കും. പക്ഷേ രാഷ്ട്രീയത്തെ ആത്മീയവൽക്കരിക്കാൻ അതിന് സാധ്യമല്ല. വിമോചന ദൈവശാസ്ത്രം മതത്തെ മാർക്സിസത്തിന് അല്ലെങ്കിൽ നവസാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ഒരർത്ഥത്തിൽ കൂട്ടിക്കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അത് മതേതര യുക്തിക്ക് പഥ്യമാകുന്നതും. ഒരേ സമയം ദൈവാനുഭാവവും വിമോചനവും ഉൾച്ചേർന്നിരിക്കുന്നതാണ് ഇസ്ലാമിന്റെ കാതൽ. മതം മതത്തിന്റെ ഭാഷയിൽ കമ്മ്യൂണിസം പറയുക എന്ന അശ്ലീലതയാണ് വിമോചന ദൈവശാസ്ത്രം. വിമോചന ദൈവശാസ്ത്രം മതത്തിന് ആധുനിക ലോകത്ത് മനുഷ്യന്റെ ഭൗതിക വിമോചനങ്ങൾക്ക് സ്വയം പ്രാപ്തിയില്ലെന്നും അത്തരം അഭിലാഷമുള്ള മതവിശ്വാസി ആ രംഗത്ത് ഭൗതിക ദർശനത്തിന്റെ കൊടിപിടിക്കുകയെ വഴിയുള്ളൂ എന്ന നിസ്സഹായതയുടെ സർഗാവിഷ്കാരമാണ്. മതത്തിന് സഞ്ചരിക്കാൻ മതേതര നാഗരികത നിശ്ചയിച്ചിരിക്കുന്ന പരമാവധി ദൂരമാണ് വിമോചന ദൈവശാസ്ത്രം. ആധുനിക നാഗരികതക്കകത്തെ മതത്തിന്റെ ഭാഷ വശമുള്ള അച്ചടക്കമുള്ള പൗരൻ ഇതിനപ്പുറം കടന്ന് മതം സംസാരിച്ചാൽ അവൻ ശത്രുവാണ്. കാരണം ആ മതം സ്വന്തം നിറക്കൂട്ടിൽ ഭൗതിക വിമോചനത്തെ സ്വപ്നം കാണുന്നുവെന്ന പൊറുക്കാൻ പറ്റാത്ത ധിക്കാരം കാണിച്ചവനാണ്. ആധുനിക അന്ധവിശ്വാസത്തിനും മുരടത്തത്തിനും തീവ്രവാദത്തിനും അപ്പുറം പോകാൻ ലോകത്തെ പല മതേതര സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇന്ന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നവ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിമോചന പോരാട്ടത്തിന്റെ ഒരു ധാരയായി ഇസ്ലാം ഇന്ന് പൊതുലോകത്ത് വ്യാപകമായി അംഗീകരിക്കപ്പെടുന്നുണ്ട്. അഥവാ മതേതര രാഷ്ട്രീയം പുതിയ ലോകത്ത് കുറെ കൂടി സർഗാത്മകമാകുന്നുണ്ട് എന്നർത്ഥം. ഫലസ്തീനിലെ ഇടതുപക്ഷ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഫോർ ഫലസ്തീൻ അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസുമായി ഒരുപാട് രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഹമാസ് മതമാണ് എന്ന ഐത്തവും തീണ്ടലും അവർ ആചരിക്കുന്നില്ല എന്നർത്ഥം. യമനിലെ യങ് സോഷ്യലിസ്റ്റ് പാർട്ടി, യമൻ ഗ്യാതറിംഗ് ഫോർ റിഫോഴ്സ് എന്ന ഇസ്ലാമിക ജനാധിപത്യ പ്രസ്ഥാനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. മതേതര അറബ് ദേശീയതയുടെ മക്കയായ കെയ്റോയിൽ ഹുസ്നി മുബാറക്കിന്റെ അമേരിക്കൻ സ്പോൺസേർഡ് സ്വേച്ഛാധിപത്യത്തിനെതിരായ സമരമുന്നണി കിഫായയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡും അത്തഗമ്മു എന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും ഘടകകക്ഷികളാണ്. ഇവ അറബ് മൂന്നാം ലോക രാജ്യങ്ങളിലാണെങ്കിൽ പാശ്ചാത്യ ലോകത്തും ഇത്തരം ഗുണപരമായ മാതൃകകൾ വളർന്നു വരുന്നുണ്ടെന്ന് കാണാൻ കഴിയും. ബ്രിട്ടനിലെ റെസ്പെക്ട് പാർട്ടി ഇസ്ലാമിസ്റ്റുകളുടെയും സോഷ്യലിസ്റ്റുകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പൊതുവേദിയാണ്. ഇപ്പോൾ ആധുനികത മതേതര ഇടതുപക്ഷ ഡോഗ്മാറ്റിസം അതിന്റെ പിളർപ്പിന് വഴിവെച്ചിട്ടുണ്ടെങ്കിലും അതിലെ പ്രബലധാര ഇപ്പോഴും വ്യത്യസ്ത മതേതര ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ മാനവികവും സർഗാത്മകവുമായ കൂട്ടായ്മയായി മുന്നോട്ടു പോവുകയാണ്. നമ്മുടെ പൊതുരംഗത്ത് ജമാഅത്ത് വിരുദ്ധതയുടെ പ്രത്യയശാസ്ത്ര തലം ഈ ആധുനികത യാഥാസ്ഥിതികതയാണ്. ആധുനികതയുടെ ദൗർബല്യങ്ങളും പോരായ്മകളും ഇത്രയെങ്കിലും അളവിൽ മനസ്സിലാക്കിയവർക്ക് ജമാഅത്തെ ഇസ്ലാമിയെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൊതുമണ്ഡലത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കാൻ ആദ്യം മുന്നോട്ട് വന്നത് മഹാത്മാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ പൊതുജീവിതത്തിൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണെന്ന ക്യാമ്പയിൻ ചരിത്രപരമായി ഉദ്ഘാടനം ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായിരുന്നു. സാമൂഹിക ജീവിതത്തിൽ പ്രവേശിക്കുന്ന മതം വർഗീയത സൃഷ്ടിക്കുമെന്ന ആധുനികതയുടെ ഉറച്ച മുൻവിധിയാണ് നെഹ്റുവിയൻ മതേതര ഭാവുകത്വത്തെ നയിച്ചിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇന്ദ്രിയം നെഹ്റുവിസത്തിന് ഇല്ലായിരുന്നു. നെഹ്റു സ്കൂൾ ഓഫ് തോട്ടിലെ നല്ല വിദ്യാർത്ഥിയായിരുന്ന മകൾ ജമാഅത്തെ ഇസ്ലാമിക്കുമേൽ നിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രായോഗികമായി നെഹ്റുവിനേക്കാൾ മുന്നിൽ നടക്കാൻ ശ്രമിച്ചു. സർക്കാർ രണ്ടു വട്ടം നിരോധിച്ച ഭീകര പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മുടെ മതേതര ജമാഅത്തെ വിമർശകർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാറുണ്ട്. ജമാഅത്തെ വിമർശകർ മുന്നോട്ട് വെക്കുന്ന ആധുനികതയുടെ യാഥാസ്ഥിതികത്വം തന്നെയാണ് ഭരണകൂട നടപടിയെ അടക്കം ചൂഴ്ന്നു നിൽക്കുന്ന ജമാഅത്ത് വിരുദ്ധതയുടെ ആശയതലവുമെന്നത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. മറുപുറത്ത് ഗാന്ധി 1946 ഏപ്രിൽ 25-26 തീയതികളിൽ പൂനെയിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമി സമ്മേളനത്തിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ഇനിയും വിളിച്ചാൽ കാൽനടയായിട്ടാണെങ്കിലും അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സംഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഞാൻ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇത് സാധുക്കളുടെ സമ്മേളനമായിരുന്നു. ഭിക്ഷയാചിക്കുന്ന സാധുക്കളുടേതല്ല. നന്മ പ്രചരിപ്പിക്കുകയും മനുഷ്യരെ സേവിക്കുകയും ഉച്ചനീചത്വം തുടച്ചു നീക്കുകയും നിങ്ങൾ ദൈവദാസരാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കൂ എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യുന്ന സാധുക്കളുടെ സമ്മേളനം. അവരുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചതിൽ എനിക്ക് ഖേദമില്ല, സന്തോഷമേയുള്ളൂ. അവർ ഇനിയും എന്നെ ക്ഷണിച്ചാൽ കാൽനടയായെങ്കിലും ഞാൻ അവരുടെ സമ്മേളനത്തിൽ സംബന്ധിക്കും. ഒരു അവ്യക്തതയുമില്ലാതെ അദ്ദേഹത്തിന് ജമാഅത്ത് ഇസ്ലാമിയെ മനസ്സിലായിരുന്നു എന്നതിന് സ്ഫടിക തെളിച്ചമുള്ള തെളിവുകളാണ് ഈ വാക്കുകൾ. എന്തുകൊണ്ട് ഗാന്ധിജിക്ക് ജമാഅത്ത് ഇസ്ലാമിയെ മനസ്സിലാവുന്നു, നെഹ്റുവിന് മനസ്സിലാവാതെ പോകുന്നു എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമാണ്. ഗാന്ധിജി ജമാഅത്ത് ഇസ്ലാമിയോടും ജമാഅത്ത് ഇസ്ലാമി ഗാന്ധിജിയോടും അടിസ്ഥാനപരമായി തന്നെ വിയോജിക്കുമ്പോഴും ഗാന്ധിജിക്ക് ജമാഅത്ത് ഇസ്ലാമിയെ മനസ്സിലാക്കാനുള്ള സാംസ്കാരിക ഇന്ദ്രിയമുണ്ടായിരുന്നു. ആധുനികത യാഥാസ്ഥിതികത്വത്തിന്റെ ഭാവുകത്ത പരിമിതിയിൽ നിന്ന് മുക്തനാകാൻ ഗാന്ധിജിക്ക് സാധിച്ചിരുന്നു. സയ്യിദ് മൗദൂദി മതേതരത്വത്തെ വിമർശിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് പറയേണ്ടത് ഗാന്ധിജി മതേതരത്വത്തെ നിരാകരിച്ചു എന്നാണ്. മതമുക്ത ആ മത രാഷ്ട്രീയത്തിനെതിരെ പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് ആദ്യമായി ഉയർന്ന പ്രതിവാക്ക് ഗാന്ധിജിയുടേതായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ആദ്യത്തെ പോസ്റ്റ് സെക്യുലറിസ്റ്റായ പൊതുപ്രവർത്തകനായിരുന്നു ഗാന്ധി. ഗാന്ധിജിയും മൗദൂദിയും അലി ശരിയത്തിയും കഴിഞ്ഞ് പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് മതേതരാനന്തര ചിന്തകൾ ഇന്ന് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു വിവരവും നമ്മുടെ ചില മതേതര ഇടതുപക്ഷ യാഥാസ്ഥിതികരുടെ മേൽവിലാസത്തിൽ വന്നുകിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. മതമുക്തമായ രാഷ്ട്രീയമേ എനിക്കില്ല, മതമുക്തമായ രാഷ്ട്രീയം ആത്മാവിനെ കൊല്ലുന്ന മരണക്കെണിയാണ്, മതം കൂടാതെ ഒരൊറ്റ നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല, എന്റെ രാഷ്ട്രീയവും മറ്റെല്ലാ പ്രവൃത്തികളും മതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്നതിനാൽ മതമെന്നത് ഈശ്വരനുമായുള്ള അനുബന്ധ ഭാവമാണ്, അതായത് ഈശ്വരൻ നിങ്ങളുടെ ഓരോ ശ്വാസത്തെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക മതേതര ഇന്ത്യ ഗാന്ധിജിയെ ആരാധിക്കാനേ പഠിച്ചിട്ടുള്ളൂ, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്തരമൊരു പൊതുബോധത്തിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് വിചാരപരമായ നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അസാംഗത്യമാണ്. മതേതരത്വവും ഇസ്ലാമിക സാമൂഹികതയും തമ്മിലുള്ള സംവാദത്തിൽ സമ്മതിക്കേണ്ട ഒന്നാണ് മതേതരത്വത്തിന്റെ ചരിത്രമൂല്യം. പുരോഹിത മതം ചരിത്രത്തെയും സർഗാത്മകതയെയും ചങ്ങലകളിൽ ബന്ധിച്ചപ്പോൾ അതിനെതിരായ സ്വതന്ത്ര ചിന്തയുടെ തുടലുപൊട്ടിക്കലായാണ് മതേതരത്വം പിറവിയെടുത്തത്. മതേതരത്വത്തെ ചരിത്രപരമായാണ് വിലയിരുത്തേണ്ടത്. അത് ഒരു ആത്യന്തികതയ്ക്കെതിരായ മറ്റൊരു ആത്യന്തികതയാണ്. ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിൽ പാശ്ചാത്യ മതേതരത്വം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പഴയ കേരളത്തിന്റെ കാട് നീക്കി പുതിയ കേരളത്തിന്റെ റോഡ് വെട്ടിയത് കൊളോണിയൽ മതേതരത്വവും ജനാധിപത്യവുമാണെന്ന് പറയാം. സമകാലിക ഇന്ത്യയുടെയും കേരളത്തിന്റെയും ശക്തിക്കും ദൗർബല്യത്തിനും നാം കടപ്പെട്ടിരിക്കുന്നത് ഈ ആശയാവലികളോടാണ്. ആധുനികതയുടെയും മതേതര ദേശീയതയുടെയും ഈ ചരിത്രമൂല്യത്തെ സയ്യിദ് അബുല്ലാല മൗദൂദി അതിനെ നിശിതമായി വിമർശിക്കുന്ന വഴിയിൽ തന്നെ എടുത്ത് പ്രസ്താവിക്കുന്നത് കാണാൻ കഴിയും. സമകാലിക ഇസ്ലാമിക ചിന്തകനും ആക്ടിവിസ്റ്റുമായ റാഷിദുൽ ഗനൂഷിയും ഈ ചരിത്ര പ്രസക്തിയെ എടുത്തു പറയുന്നുണ്ട്. ആധുനികതയുടെ മതേതരത്വം ഒരു പ്രതികരണ പ്രസ്ഥാനമായിരുന്നു. ഒരു പ്രതികരണ പ്രസ്ഥാനത്തിന്റെ ദൗർബല്യം അതിൽ അന്തർലീനമായിരുന്നു. പക്ഷേ ചരിത്രം ഒരു ബാലൻസിംഗിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ പാശ്ചാത്യ കൊളോണിയൽ മതേതരത്വത്തിന്റെ തനിപ്പകർപ്പ് മാത്രമല്ല പൌരസ്ത്യ സമൂഹങ്ങളിൽ വളർന്നുവന്ന പുതിയ പൊതുമണ്ഡലം. ഇന്ത്യൻ ദേശീയ ജീവിതത്തിൽ തന്നെ നെഹ്റുവിയനും ആധുനികതാപരവും കേവല ലൗകികവും ഇടതുപക്ഷപരവുമായ ഒരു ഡയലക്റ്റിക്സും ഗാന്ധിയനും ആത്മീയവും അലൗകികാംശമുള്ളതുമായ മറ്റൊരു ഡയലക്റ്റിക്സും കാണാൻ കഴിയും. മതേതര ഇടതുപക്ഷത്തിന്റെ ദൗർഭാഗ്യം അവർ ഗാന്ധിയൻ സാക്ഷരതയില്ലാത്ത നെഹ്റുവിയൻ ബിരുദധാരികളാണ് എന്നതാണ്. ഒരു ചരിത്ര സാകല്യമെന്ന നിലയിൽ മതേതരത്വവും ജനാധിപത്യവും നിശ്ചലമോ ഏകശിലാത്മകമോ അല്ല. ഇന്ത്യൻ പൊതുമണ്ഡലത്തിനകത്തെ ഗാന്ധിയൻ അടരും നെഹ്റുവിയൻ അടരും മതേതരത്വം ഏകശിലാത്മകമല്ലെന്നതിനുള്ള ചരിത്ര പ്രസ്താവനകളാണ്. പക്ഷേ നമ്മുടെ സാംസ്കാരിക മുഖ്യധാര മതേതരത്വത്തെ അതിന്റെ ആധുനികതാ നിർവചനത്തിൽ സംഗ്രഹിക്കാനാണ് ശ്രമിക്കാറ്. എന്നാൽ ആധുനികത രാക്ഷസവൽക്കരിച്ച അപരങ്ങളെല്ലാം ഇന്ന് ദൃശ്യവൽക്കരിക്കപ്പെടുകയും അഭിവാദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊതുരംഗത്തെ ഈ ചലനാത്മകതകളും തിരിച്ചറിവുകളുമാണ് മതേതരത്വം നിശ്ചലമല്ല എന്ന് പറയാൻ ആത്മവിശ്വാസം നൽകുന്നത്. ലൗകികവും രാഷ്ട്രീയവുമായ ഉള്ളടക്കമുള്ള മതവിശ്വാസിക്കും പങ്കാളിത്തമുള്ള വിശാലതയിലേക്ക് നമ്മുടെ മതേതരത്വം വികസിക്കുക തന്നെയാണ്. രചനാത്മക മതമൗലികവാദി എന്ന പ്രയോഗം ഒരു പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ കുറച്ചു മുമ്പ് നടത്തുകയുണ്ടായി. കൊളോണിയൽ മതേതരത്തിനെതിരായ പ്രകടന പത്രിക എഴുതിയ ബുദ്ധിജീവി ആശിഷ് നന്ദി മതവിശ്വാസ കാര്യത്തിൽ മനുഷ്യനെ നാലായി വകതിരിക്കുന്നുണ്ട്. ഒന്ന്, പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഒരുപോലെ മതവിശ്വാസം പുലർത്താത്തവർ, ജവഹർലാൽ നെഹ്റു, എം എൻ റോയ്. രണ്ട്, പൊതുജീവിതത്തിൽ അവിശ്വാസി, സ്വകാര്യ ജീവിതത്തിൽ വിശ്വാസി, സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദിരാഗാന്ധി. മൂന്ന്, പൊതുജീവിതത്തിൽ വിശ്വാസി, സ്വകാര്യ ജീവിതത്തിൽ അവിശ്വാസി, സവർക്കർ, മുഹമ്മദ് അലി ജിന്ന. നാല്, പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും മതവിശ്വാസി, ഗാന്ധിജി, അബുൽ കലാം ആസാദ്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും സർഗാത്മകതയും ക്രിയാത്മകതയുമുള്ള ഗണം നാലാമത് പറഞ്ഞവരാണെന്ന് അശിഷ് നന്ദി പ്രസ്താവിക്കുന്നു. സാക്ഷാൽ EMS പോലും ഒരു ഘട്ടത്തിൽ ഗാന്ധിജിയും ആസാദും നല്ല മതമൗലികവാദികളാണെന്ന് പറഞ്ഞിരുന്നുവല്ലോ. മതേതരത്വത്തിന്റെ വൈവിധ്യങ്ങളെയെല്ലാം ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്നത് അവയുടെ ചരിത്രപഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. കൊളോണിയൽ മതേതരത്വത്തിനെതിരായ ധൈഷണികമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് അവ രംഗപ്രവേശം ചെയ്തത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ ഡയലക്റ്റിക്സ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി ഫലപ്രദമായി തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ പൊതുമണ്ഡലവും മതവും തമ്മിൽ സംവാദാത്മകമായ ബന്ധം വളർത്തുന്നതിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നല്ല അധ്വാനം ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ മതേതരത്വത്തെ മതതത്വങ്ങളും മൂല്യങ്ങളും ചേർത്ത് സർഗാത്മകവും സമ്പന്നവുമാക്കുന്നതിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് ഇനിയും പഠിക്കപ്പെടേണ്ടതാണ്. മതേതരത്വത്തിന്റെ കാര്യത്തിലെ ആധുനികത, ഏകപക്ഷീയതയും ഏകശിലാത്മകതയും ഇസ്ലാമിക ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടുകൂടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. കോളനി വാഴ്ച മുതൽ ഇങ്ങോട്ട് മതേതര തീവ്രവാദം ഭരണകൂട പ്രത്യയശാസ്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മതസാമൂഹികതയും പങ്കുചേരുന്ന സർഗാത്മക മതേതരത്വം സിവിൽ സമൂഹ മുൻകൈയാലാണ് പ്രവർത്തനക്ഷമമായത്. 70കൾ മുതൽ കേരളത്തിൽ ഉയർന്നു വന്ന നവ സാമൂഹിക പ്രക്ഷോഭങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു വന്നതായി കാണാൻ കഴിയും. 70കളിൽ കേരളത്തിൽ ശക്തി പ്രാപിച്ച നവസാമൂഹിക ആക്ടിവിസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സജീവമായിരുന്നു. പെരിങ്ങോം ആണവ നിലയത്തിനെതിരായ സമരത്തിലും മാവൂർ ഗോളിയോർ റയോൺ സമരത്തിലും എല്ലാം ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ SIO സജീവ പങ്കുവഹിച്ചിട്ടുണ്ട്. പുതിയ നൂറ്റാണ്ടിലെത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയിലൂടെ ഈ മതാത്മക പൊതു ആക്ടിവിസത്തിന്റെ സാധ്യത ഏറെ വർദ്ധിക്കുന്നു. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മതേതരത്വത്തോട് സമരതീക്ഷ്ണതക്കപ്പുറത്തെ സന്തുലിത ഭാവത്തെയും പൊതുമണ്ഡലം മതസാമൂഹികതയോടുള്ള എതിർ പ്രതികരണത്തിനുപരിയായ സമതുലിതാവസ്ഥയും കണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ചരിത്രഘട്ടമാണിത്. ഈ മതേതര സംവാദത്തിൽ ചരിത്രത്തിന്റെ സൂക്ഷ്മ ഇടങ്ങളിൽ സംഭവിക്കുന്ന ഇഴയൊത്ത ഓർക്കസ്ട്രേഷനെ സഹായിക്കുക എന്നതാണ് ചരിത്രത്തിന്റെ സംഗീതമറിയുന്നവരുടെ കർത്തവ്യം. ചരിത്രത്തെ അതിന്റെ ക്ഷോഭങ്ങളിൽ നിന്ന് സംഗീതത്തിലേക്ക് നയിക്കുക.